പ്രഭാഷകന്റെ പുസ്തകം നാലാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. ബാറക്കുമോ, തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അവമാനം വരുത്തി വയ്ക്കരുത്. എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുമുണ്ട്, മാസവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും വരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചു വെക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു. ശക്തിവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. വിധിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കുകയും അരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വിടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിവേകം വിട്ട് സംസാരിക്കരുത്. പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെ പോലെയാകരുത്. കുറ്റന്മാരുടെ കുറ്റം നോക്കി നടക്കരുത്. വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത്. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് കൃപയാഭിനാശങ്ങൾ കൊത്ത് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാനെന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടെ നിന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്നും പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെയെന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്. ആപത്തിൽ അത് ഉപയോഗിക്കുകയില്ല. ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. അവിടെ ഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായി തുറക്കരുത്. മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. വിരിച്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷണിക്കാരൻ എന്ന് പേര് കേൾപ്പിക്കരുത്. നാവുകൊണ്ട് കെണി വയ്ക്കുകയും വരുത്. കള്ളൻ അപമതിയും കപടഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത്. ദുഷ്കീർത്തി അപമാനവും നിന്ദയും ഉളവാക്കുന്നു. കപടഭാഷയ്ക്കും ഇതുതന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾ കരുപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ പണങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസ വസ്ത്രമായി തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിലും നിന്ന് സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവൻ നിന്നെ ഉപദേശം സ്വീകരിക്കാവൂ. പരിച്ചറിഞ്ഞ സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കുകയും അരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അവമാനിച്ചേക്കാം. തീന്മേശക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോട് കൂടെ കാണുകയില്ല. അശ്ചര്യത്തിൽ അവൻ നിന്നോട് ഒത്തി നിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരികുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്നകന്നിരിക്കുകയും സ്നേഹിതനോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാപ്രദമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്, അവന്റെ സ്നേഹിതനും അവനെപ്പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ഞാൻ ഉപദേശം തേടുക, വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവളുടെ വയലുകൾക്ക് നേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശയാണ്, ബുദ്ധിഹീന അവളോടുകൂടെ വസിക്കുക സാധ്യം. അവൾ അവന് ദുർവഹമായ കല്ലുപോലെയാണ്, അവനവളെ വേഗം ഉപേക്ഷിക്കും. ഞാനും അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യമാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക, എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ, നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. അവളുടെ മുഖത്തിന് ചുമട് താഴ്ത്തുക, അവളുടെ കടിഞ്ഞാൻ കൊടുങ്ങറിയരുത്. പൂർണ്ണഹൃദയത്തോടെ അവളെ സമീപിക്കുക, അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക, അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും, അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവളുടെ മുഖം സ്വർണ്ണാഭരണവും കടിഞ്ഞാൽ നീലശരടുമാകും. മൗസത്തിന്റെ നില അങ്കി പോലെ നീ അവളെ ധരിക്കും, തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. അങ്ങനെ മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം, ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും, ഏകാഗ്രജത്തിന് വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വതയോട് ചേർന്ന് നിൽക്കുക, ദിവ്യഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസ്വത്വം ഒന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക, അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്നകലുക, അത് നിന്നിൽ നിന്നകന്നു പോകും. മകനെ, അനീതിയുടെ ഒഴിവിലാളുകൾ വിതയ്ക്കരുത്, ഏഴിരട്ടി അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതി നിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്, ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ നർത്തിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കും എന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കുകയും അരുത്. സംതൃപ്ത ഹൃദയത്തിനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്. സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്. അളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാർത വേണ്ടാവും. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണത്. പാപികളുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരത്തിലെന്ന് ഓർക്കുക. അത്യന്തം വിനീതനാകുക. എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിന് വേണ്ടിയോ സഹോദരനെ ഓഫീസിന് വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ അപേക്ഷിക്കരുത്. എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക. പ്രയോജനമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക. ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ വഹിക്കുക. അതിലാളനമരുത്. പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീർന്നു. വിവേകമുള്ള ഒരുവിന് വേണം അവളെ നൽകാൻ. ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത്, ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത്. പൂർണ്ണഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. ഹിന്ദുപറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിൽ എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടും കൂടെ സൃഷ്ടാവിനെ സ്നേഹിക്കുക. അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവൻ നൽകുകയും ചെയ്യുക. ആദ്യഫലങ്ങൾ, പ്രായശ്ചിത്ത ബലി, പെരുമൃഗത്തിന്റെ കുറവ്, പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവരുടെ വിഹിതം. ദരിദ്രനെ കൈതുറന്നു കൊടുക്കുക. അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക. മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവൻ നിന്ന് മുഖം തിരിക്കരുത്. വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്. അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെ പറ്റി ഓർക്കണം. എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ശക്തനോട് മത്സരിക്കരുത്. നീ അവന്റെ പിടിയിൽപ്പെടും. ധനവാനുമായി കലഹിക്കരുത്. അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുമുണ്ട്. വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. സംസ്കാരശൂന്യനോട് അധികം എടുക്കരുത്. നിന്റെ പൂർവികന്മാർ കൂടി അവമാനമേൽക്കും. പശ്ചാത്തപിക്കുന്ന ഭാവിയെ പരിഹസിക്കരുത്. നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്. നമുക്കും പ്രായമാവുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്. നമുക്കും മരണമുണ്ട്. ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത്. അബ്ദവാക്യങ്ങൾ ദൃശ്യമാക്കുക. അവ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യും. ബുദ്ധരുടെ ഉപദേശം ആദരിക്കുക. എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും. അവസരത്തിനൊത്ത മറുപടി പറയാൻ നിനക്ക് കഴിയും. പാപിയുടെ കനലുപൂതി കത്തിക്കരുത്. അതിന്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും. ഉദ്ധനോട് കിടമത്സരം വേണ്ട. നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും. നിന്നേക്കാൾ പ്രബലിന് കടം കൊടുക്കരുത്. കൊടുത്താൽ പോയത് തന്നെ. കരുവിനപ്പുറം ജാമ്യം നിൽക്കരുത്. നിന്നാൽ പണം കരുതിക്കൊള്ളുക. ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്. വിധി അവൻ അനുകൂലമായേ വരൂ. വഴക്കാളിയോടുകൂടെ നടക്കരുത്. അവൻ നിനക്ക് ഭാരമായി തീരും. അവൻ തോന്നുമ്പോഴും നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും. ക്ഷിപ്രകോപിയോട് വഴക്കിൽ നിൽക്കുകയോ അവനോട് സുവിജന പ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത്. രക്തം ചൊരിയാൻ അവന് മടിയില്ല. സഹായിക്കാൻ ആരുമില്ല. കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. പോഷന്റെ ഉപദേശം തേടരുത്. അവൻ രഹസ്യം സൃഷ്ടിക്കാനാവില്ല. ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത്. അവൻ അത് എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്. അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. ദൈവമേ സ്തുതനയ്ക്ക് യോഗ്യമാകുന്നു ബാധിക്കുമോ?
ത്രിയേകാദൈവത്തിന്റെ ബന്ധപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഫെഡറേഷനത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ആയി നടത്തിവരുന്ന സുബോറോ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് വളരെ സന്തോഷത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ഗൃഹമായ നേതൃത്വം നൽകുന്ന ഇടവയുടെ മെത്രാപ്പൊലിത്ത തിരുമേനിയെ വളരെ സന്തോഷത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് ഡാനിയലച്ചനെ നമുക്ക് ഏവർക്കും പരിചയമുള്ളതാണ്. പലതവണ തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട ജോർജ് ഡാനിയലച്ചനെ വളരെ സന്തോഷത്തോടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ വന്നിരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെയും ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഭദ്രാസനത്തിന്റെ അകത്തും പുറത്തുമായി നിരന്തരമായി ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ വിശ്വാസ സമൂഹത്തെയും വളരെ സന്തോഷപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 69-ാമത്തെ ഗീതം. ആശ്വാസദായകനായി നമുക്ക് യേശു അരികിലുണ്ട്. നമ്മുടെ ആവശ്യങ്ങളിലും രോഗങ്ങളിലും പ്രയാസങ്ങളിലും ലോകത്തിൻ്റെതായ പ്രതിസന്ധികളിലുമൊക്കെ മാറ്റമില്ലാതെ നമുക്ക് സ്വാന്തനമായി നമ്മോട് ചേർന്ന് നിന്ന് അതിനപ്പുറമായി നമ്മെ നടത്തുവാൻ തക്കവണ്ണം ദൈവസാന്നിധ്യത്താൽ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ഗാനം നമുക്ക് ചേർന്ന് പാടാം. പാഠപുസ്തകത്തിലെ 169-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങൾ 169. ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്.
ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്.
Yeah. റുഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന വിവരങ്ങളിൽ സ്തുതിയും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, താനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമല്ല പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കായിട്ട് ക്രോശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണിച്ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മണ്ണമല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പാവങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ആ ദിവസവും ഞങ്ങളെ രക്ഷയുള്ളണമേ. കൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടെ സ്ത്രീകളിൽ വാഴ്ത്തുകൊണ്ടുതന്നെയാകുന്നു. ലോദ്രഫലമായ വായിച്ചപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സുമേതും നമ്മുടെ അപേക്ഷയുള്ള എണ്ണമേ. ആമീൻ.
പാർക്കുമ്പോ തന്റെ ഉദയത്താൽ ലോകങ്ങളെ പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശമായ ദൈവമേ, ഞങ്ങളുടെ അകൃത്യങ്ങളുടെ മോചനത്തെ കാണുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രധാന പ്രശംസയായ യേശുവേ, നിന്നാൽ ഞങ്ങൾ നന്മകൾ ചെയ്യുകയും നിന്നാൽ ഞങ്ങൾക്ക് അറുപതിക്കുകയും ചെയ്തതിനാൽ എല്ലാ സമയത്തും ഞങ്ങൾ നിന്നെ മാറ്റപ്പെടുത്തുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായുള്ളവേ, കുറ്റങ്ങളാകുന്ന കാടുപടർപ്പുകളെയും പാപമാകുന്ന കടുത്ത മുള്ളുകളെയും ഞങ്ങളിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമേ. സത്യപ്രകാശവും നിത്യജീവനുമാകുന്നതിനാൽ ഞങ്ങൾ പ്രകാശിക്കുകയും ജീവിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ വീണ്ടും പാപം ചെയ്യാതിരിപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിന്റെ അറകളെ നിന്നെയുള്ള ഭയഭക്തി കൊണ്ടും നിന്നെ കുറിച്ചുള്ള അറിവുകൊണ്ടും നിറയ്ക്കണമേ. നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ വെടിപ്പുള്ള പ്രാർത്ഥന കഴിപ്പാനായിട്ട് ദുർവികാരങ്ങളാകുന്ന കാരാഗ്രഹത്തിൽ നിന്നും ഞങ്ങളുടെ നിരൂപണത്തെ പുറപ്പെടുവിക്കണമേ. ദൈവമേ ഞങ്ങളെ സൗഖ്യമാക്കണമേ. എന്നാൽ ഞങ്ങൾ സൗഖ്യമാക്കപ്പെടും. സത്യസ്നേഹത്തിന്റെ ഭംഗിയോടുകൂടെ ഞങ്ങളുടെ ബോധത്തെ നിന്റെ അടുക്കൽ നിർത്തണമേ. നിന്റെ അടുക്കിലേക്കുള്ള ഓട്ടത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഉദാസീനതയെ ഞങ്ങളിൽ നീ ശേഷിപ്പിക്കരുതേ. നിന്റെ നീതിയുടെ ഭയങ്കരവും ഉഗ്രവുമായ ശിക്ഷാവധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ എന്നേക്കും നിന്നെ സ്തുതിപ്പാനായിട്ട് ഉയരത്തിലെ സംഗതികളെ കുറിച്ചുള്ള ധ്യാനത്തിൽ ഞങ്ങളുടെ ആത്മശക്തിയെ ചലിപ്പിക്കുകയും ചെയ്യണമേ. ആമീൻ.
ദൈവത്തിന്റെ ധനിനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഈ അനുഗ്രഹീതമായ ബുധനാഴ്ച ശുശ്രൂഷയിൽ ഒരിക്കൽ കൂടി സംബന്ധിക്കുവാനും ദൈവത്തെ പുകഴ്ത്തുവാനും ഒക്കെ ലഭിച്ചിരിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തിന്റെ ഈ വർഷത്തെ ഭദ്രാസനതല ഫാമിലി കോൺഫറൻസും അതുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റ് മീറ്റിങ്ങുകളും എല്ലാം വളരെ ഭംഗിയായും അനുഗ്രഹപ്രദമായും നടക്കുവാൻ സാധിച്ചു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. പരിശുദ്ധ ഭാവാതിരുമേനയുടെ വരവും കാതോലിക്കാദിന നിധി ശേഖരണവും ഭദ്രാസന അസംബ്ലിയും കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ച ഡാളസിൽ വെച്ച് നടന്നുവല്ലോ. വളരെ ശ്രേഷ്ഠമായിട്ടും ഭംഗിയായിട്ടും നമ്മുടെ ഭദ്രാസനത്തിന് അഭിമാനവുമായിട്ട് കാര്യങ്ങളെല്ലാം പര്യവസാനിക്കുവാനും അതിന് സംബന്ധിച്ചവർക്ക് കൂടുതൽ അനുഗ്രഹത്തിനും അത് കാരണമായി തീരുന്നു എന്നുള്ളത് സന്തോഷം നിറഞ്ഞ സംഗതിയാണ്. 775 ആൾക്കാർ ഫാമിലി കോൺഫറൻസിൽ സംബന്ധിക്കുക എന്നുള്ളതൊരു വലിയ ചരിത്ര സംഭവം കൂടിയാണല്ലോ. അതോടൊപ്പം തന്നെ ഇപ്പോ നമ്മുടെ ഫ്യൂഷൻ അരമനയിൽ നമ്മുടെ ഭദ്രാസനത്തിലെ കുട്ടികൾക്ക് വേണ്ടി 11th ഗ്രേഡ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബോയ്സിന് വേണ്ടിയുള്ള ക്യാമ്പ് നടക്കുകയാണ്. അതും ഏകദേശം 22 കൂടുതൽ കുട്ടികൾ സംബന്ധിക്കുന്ന ഒരു ക്യാമ്പാണ് അടുത്ത ഞായറാഴ്ച അവസാനിക്കുന്ന. ഏകദേശം 9 ദിവസം ശനിയാഴ്ച വൈകിട്ട് തുടങ്ങി അടുത്ത ഞായറാഴ്ച വരെ അങ്ങനെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പും ഇവിടെ ഇപ്പോൾ അരമനയിൽ നടക്കുകയാണ്. ഭദ്രാസനത്തിലെ എല്ലാ ആധ്യാത്മിക ശുശ്രൂഷകളും ഓരോ നാൾ കഴിയും തോറും പുരോഗമിച്ച് വരുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ വളർത്തുവാൻ തക്കവണ്ണം നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമവും പ്രാർത്ഥനയും സഹകരണവും എല്ലാം ഉണ്ടാകുന്നതിൽ സന്തോഷിക്കുകയും തുടർന്നും എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഭദ്രാസന കേന്ദ്രത്തോട് ചേർന്ന് പണിയുവാൻ ഉദ്ദേശിക്കുന്ന ചാപ്പലിന്റെയും ഫണ്ട് റൈസിംഗിന്റെ ഇനാഗുറേഷനും പരിശുദ്ധ ബാവാതിരി മനസ്സുകൊണ്ട് ഫാമിലി കോൺഫറൻസിനോടനുബന്ധിച്ച് നടത്തുകയുണ്ടായി. റാഫിൾ കൂപ്പൺ കളക്ഷൻ അതും ഒരു പരിപൂർണ വിജയമാക്കി തീർക്കാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നതും ധ്യാനം നടത്തുന്നതും ബഹുമാനപ്പെട്ട ജോർജ് ഡാനിയൽ അച്ഛനാണ്. അച്ഛൻ അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളി വികാരിയാണ്. അച്ഛൻ പല സന്ദർഭങ്ങളിൽ ഈ ബുധനാഴ്ച കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കുകയും ധ്യാനം നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ജോർജ് ഡാനിയൽ അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
വിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഗീതം, നമ്മളെല്ലാവർക്കും വളരെ സുപരിചിതമായ ഗീതം, എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ ഉപേക്ഷിക്കുമായി. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം, എല്ലാം സ്നേഹത്തിലൂടെ കാണുവാനും ആത്മാവിൽ ജീവിപ്പാനും ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും നമ്മെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഈ ഗീതം നമുക്ക് ചേർന്ന ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥനയോടെ ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ ഉപേക്ഷിക്കുമായി, ആത്മനായകം നിരന്തരമാ എന്നിലാ ആത്മനായകം.
ബഹുമാനപ്പെട്ട ജോർജ് ഡാനിയൽ അച്ഛനെ ഇന്നത്തെ തിരുവചന ശുശ്രൂഷയ്ക്കായി വളരെ സന്തോഷപൂർവ്വം സ്വാഗതം.
ദൈവത്തിന്റെ വലിയ ദിനനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ധ്യാനിക്കുവാൻ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1-20 വാക്യങ്ങൾ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 1-20 വാക്യങ്ങൾ. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടവിൽ നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ ഉപദേശിച്ചു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവന്റെ ആവുമ്പാലും കലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു പോന്നു. അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്ക നിലവിളിച്ചു, "യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു" എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവെ, ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോകാൻ യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്താണെന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേര് ലഗിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് ഞങ്ങൾ തങ്ങളെ അയച്ചു കളയാതിരിക്കുവാൻ ഏറിയെന്ന് അപേക്ഷിച്ചു. അവിടെ മലയേറിയ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികൾ കടക്കേണ്ടതിന് ഞങ്ങൾ അയക്കണം എന്നവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികൾ കടന്നിട്ട് കൂട്ടം കടന്തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് കൂട്ടിച്ചെത്തു. അവ ഏകദേശം 2000 പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിനും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്നു. ലഗ്യോനുണ്ടായിരുന്ന പൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടു ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ പൂതഗ്രസ്തന് സംഭവിച്ചത് പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടുപോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്നവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, "നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക" എന്നവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പുലനാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. കർത്താവിൽ പ്രിയതേ, ഈ ഒരു വേദഭാഗം നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഇത് വായിച്ചു കേട്ടപ്പോഴേ, അല്ലെങ്കിൽ ഇതിന് പലപ്പോഴും നമ്മൾ വായിക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇത് ഭ്രാന്തനായ ഏതോ ഒരു മനുഷ്യൻ അന്ന് ആ ദേശത്തുണ്ടായിരുന്നു. ആ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കിയവർ ഒരു കാര്യം മാത്രമാണ്. ഇതൊന്നും പ്രായോഗിക ജീവിതത്തില്, അല്ലെങ്കിൽ നാം സമീപിക്കുന്ന കാര്യങ്ങളില്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളല്ല, നമുക്കുണ്ടാകുന്ന കാര്യങ്ങളല്ല എന്ന് നാം വളരെ അന്യതാബോധത്തോടെ ചിന്തിച്ച് കാണേക്കാം ഒരു പക്ഷേ. എന്നാൽ ഇവിടെ ഇതിന്റെ ആമുഖമായിട്ട് യേശു സൗഖ്യമാക്കിയ ഗദരദേശത്തെ മനുഷ്യനോടുള്ള യേശുവിന്റെ നിയോഗമാണ് ഇതിന്റെ കുറിവാക്കി, ഏറ്റവും അവസാനത്തെ വാക്യം. യഹൂദന്മാരില്ലാത്ത സങ്കരവർഗം മാത്രമുള്ള ഈ ഗദരദേശത്ത്
കർത്താവ് എത്തിച്ചേർന്നു. ഈ ദേശം പുറജാതികളുടെ മാത്രമായ ഒരു സ്ഥലമായിരുന്നു എന്ന് പുതിയ നിയമത്തിൽ അതിന്റെ പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തിബരിയ തടാകത്തിൽ നിന്നും കുറെ ദൂരത്തിലുള്ള പ്രദേശം, അപരിചിതമായ, തികച്ചും അപരിചിതമായ ഈ സ്ഥലത്ത് ഒരു പ്രയാസമേറിയ വിഷയത്തില് യേശു നമ്പുരാൻ അടുത്ത് ചെല്ലുകയാണ്. നമുക്കിത് വായിക്കുമ്പോൾ ആദ്യ ഭാഗത്ത് നമുക്ക് കാണുന്നു, ഒന്നാമത്തെ ഭാഗത്ത് കാണുന്നു, പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരു മനുഷ്യൻ അവനെ എതിരേറ്റു. രണ്ടാമത്തെ വാക്യമാണ്, ആരാണ് ഇയാൾ? ഇദ്ദേഹം ചങ്ങല പൊട്ടിക്കുന്ന മനുഷ്യനായിട്ട്, വിലങ്ങുകൾ മുറിച്ച് മാറ്റുന്ന മനുഷ്യനായിട്ട്, കല്ലറയിൽ ജീവിക്കുന്ന മനുഷ്യനായിട്ട്, സ്വയം മുറിവേൽപ്പിച്ചിരുന്നവനായിട്ട്, ഭൂതബാധിതനായിട്ട്, മാനസികമായി തകർന്നവനായിട്ട്, സാമൂഹിക ബന്ധം എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട്, ആർക്കും അടക്കുവാൻ കഴിയാത്ത ഒരു ഭീകരനായ മനുഷ്യനെ പറ്റിയാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ വലിയ ഉപദ്രവകാരിയായ ഭ്രാന്തനായ ഒരു മനുഷ്യനാണ്, അങ്ങനെയുള്ള മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഇത് നമ്മുടെ ആനുകാലികമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് നാം ഒരു പക്ഷെ ചിന്തിക്കാം. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതിന് പ്രസക്തിയുണ്ട്. രണ്ടാമത്തെ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവന്റെ പേര് ചോദിക്കുന്നു. അവന്റെ പേര് ചോദിക്കുമ്പോൾ തന്റെ പേര് ലെഗിയോൻ, അഥവാ ഇംഗ്ലീഷിലെ ഗ്രീക്ക് ഭാഷ ലീഗിയൻ എന്ന് പറയുന്നു. ഇത് 6000 പേരടങ്ങുന്ന ഒരു റോമൻ സേനയാണ് ലീജിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നത് ഏതോ യുദ്ധത്തിൽ മരിച്ച 6000 പേരുടെ ആത്മാവ് ഈ മനുഷ്യനിൽ വസിച്ചിരിക്കാം. ഇന്നത്തെ നമ്മുടെ ആധുനിക മനഃശാസ്ത്രമനുസരിച്ച് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് ഇതിനെ നമുക്ക് വിളിക്കാം. ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പല വ്യക്തികൾ തിങ്ങിക്കൂടിയിരിക്കുന്നത്? അയാളോട് പേര് ചോദിക്കുമ്പോൾ അയാളുടെ മാതാപിതാക്കൾ നൽകിയ പേരല്ല അയാൾ പറഞ്ഞത്. സ്നേഹിതരെ, ഈ ഭാഗം, ഈ മനുഷ്യൻ ലീഗിയോൻ എന്ന് പറയുമ്പോൾ അഥവാ ലെഗിയോൻ എന്ന് പറയുമ്പോൾ ഇതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഒന്ന്, ദിശാബോധം നഷ്ടപ്പെട്ട മനുഷ്യൻ. നാം പലപ്പോഴും ദിശാബോധം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ മനുഷ്യൻ പല ദിശകളിലേക്കും വ്യത്യസ്ത താല്പര്യങ്ങളിലേക്കും വലിച്ചിഴക്കപ്പെടുന്ന മനുഷ്യനായിരുന്നു. ഇതിന്റെ ഒറിജിനൽ മൂലഭാഷയിൽ പറയുന്നത് ഹി വാസ് എ നെയിംലെസ് ആൻഡ് ഡിസിൻറ്റഗ്രേറ്റഡ് പേഴ്സൺ. ദിശാബോധം നഷ്ടപ്പെടുന്ന മനുഷ്യൻ, അതല്ല എങ്കിൽ നാം പലപ്പോഴും പറഞ്ഞു കേട്ടുണ്ട്, എവരി മാൻ ഈസ് എ വാക്കിംഗ് സിവിൽ വാർ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ തന്നെ, മനസ്സിൽ തന്നെ തിന്മയുടെയും നന്മയുടെയും വളരെ വലിയ പോരാട്ടങ്ങൾ പലപ്പോഴും കാണുവാൻ നമുക്ക് സാധിക്കും. ശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തന്റെ മനസ്സ് വെളിപ്പെടും മറ്റു പലരോടും ഷെയർ ചെയ്യുമ്പോൾ തന്റെ മനസ്സിലെ ചിന്തകൾ റോമർക്കെഴുതിയ ലേഖനം 6, 5, 7 അധ്യായങ്ങളില് മൈൻഡ് ഓഫ് പോൾ ഈസ് റിവീൽഡ് ഇൻ ദോസ് ചാപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. വിശുദ്ധനായ പൗലോസിന്റെ മനസ്സ് വ്യക്തമാക്കുന്ന ഭാഗങ്ങൾ അദ്ദേഹത്തെ പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ പലപ്പോഴും ഞാൻ ചെയ്യുന്നു, നന്മ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മനുഷ്യനിൽ നന്മയുടെയും തിന്മയുടെയും യുദ്ധം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൗലോസിനെ വളരെ താത്വികമായും പ്രായോഗികമായും സമീപിച്ചിരുന്നു. അപ്പോഴേ അശുദ്ധാത്മാവിന്റെ ആവാസ കേന്ദ്രമായ ഇപ്പോൾ നമ്മൾ വായിച്ച ഈ മനുഷ്യന്റെ അയാളുടെ വ്യക്തിത്വം തകർന്ന നിലയിലാണ്. And he was totally a divided person. അയാൾ താമസിക്കുന്നത് മരിച്ചവരുടെ ആവാസ കേന്ദ്രത്തിലാണ്. ഈ മനുഷ്യന് സ്വയം തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ഇവിടെയാണ് ചോദ്യം വരുന്നത്, ഈ മനുഷ്യന്റെ ആനുകാലിക പ്രസക്തി എന്ത്? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതിനോട് എന്തെങ്കിലും രീതിയിൽ സാമ്യമുണ്ടോ? നാം ഒരുപക്ഷെ ചിന്തിച്ചാൽ മനസ്സിലാകും, കർത്താവിൽ നകലുന്ന താല്പര്യങ്ങളിൽ ഞാൻ എങ്ങനെ വലിച്ചിഴക്കപ്പെടുന്നു, നാം ഓരോരുത്തരും എങ്ങനെ വലിച്ചിഴക്കപ്പെടുന്നു. കർത്താവിൽ നകലുന്ന താല്പര്യത്തിൽ എന്റെ പണത്തോടുള്ള എന്റെ താല്പര്യമായിരിക്കാം കർത്താവിൽ തന്നെ മാറ്റുന്നത്. അധികാരത്തോടുള്ള അഭിനിവേശമായിരിക്കാം കർത്താവിൽ തന്നെ അകറ്റിക്കളയുന്നത്. എന്റെ ദുർമോഹമായിരിക്കാം, കാമവികാരങ്ങളായിരിക്കാം, ഭോഗാസക്തികളായിരിക്കാം, ഞാൻ ആയിരിക്കേണ്ട വ്യക്തിത്വത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുന്നുവോ, തിന്മയിലേക്കും നന്മയിലേക്കും ഒരുപോലെ ഞാൻ ചാഞ്ഞു പോകുന്നുവോ, ഇവിടെയാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അഥവാ ലെഗിയോൻ എന്ന് പറഞ്ഞ വാക്കിന്റെ പ്രസക്തി ഉണ്ടാകുന്നത്. നാം ഈ സമയത്ത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മനസ്സിൽ തിന്മയുടെയും നന്മയുടെയും പോരാട്ടം നടക്കുമ്പോൾ നാം ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ നീങ്ങുന്നത്. ഈ മനുഷ്യനും പറ്റിയത് അവിടെയാണ് തിന്മയുടെയും നന്മയുടെയും വലിയതായിട്ട് പോരാട്ടം. ഓരോ സപ്പോ സ്വലം പറഞ്ഞു, ഈ ഒരു ബന്ധനത്തിൽ നിന്ന് എന്നെ ആരാണ് വിടുവിക്കുന്നത്? എപ്പോഴും എന്റെ ശരീരത്തിൽ തിന്മയുടെയും നന്മയുടെയും പോരാട്ടം ഒരുപോലെ നടക്കുന്നു. കാരണം പാപം എന്റെ ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് ക്രൂശിൽ ചെറിയ യേശുവിന്റെ രക്തത്തിനല്ലാതെ എന്നെ ഇതിൽ നിന്ന് വിടുവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പോട്ടെ, മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോഴേ ഈ മനുഷ്യൻ യേശുവിനെ കാണുന്നു. കൺഫ്രണ്ടേഷൻ വിത്ത് ജീസസ് ട്രാൻസ്ഫോം സിറ്റുവേഷൻ ആൻഡ് പേഴ്സൺ. ഈ വാക്യങ്ങളിൽ നാം കാണുന്നതാണ് ഛിന്നഭിന്നമായ ആളത്വത്തിന്റെ ഉടമയായ, മാനസിക തകർച്ച സംഭവിച്ച ഈ മനുഷ്യന്റെ രൂപാന്തരം. അത് സമൂഹത്തിൽ വരുത്തുന്ന പ്രത്യാഘാതം. നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സ് ചിലപ്പോൾ നമുക്ക് തോന്നും ഏതോ നാടോടിക്കഥയുടെ സ്വാധീനമുള്ളത് പോലെയാണ് പന്നികളുടെ വിവരണം ഇവിടെ കാണുന്നത്. എന്നാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്, എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ഈ മനുഷ്യന്, മാനസിക തകർച്ച സംഭവിച്ച ഈ മനുഷ്യന്, ഈ ചിന്തഭിന്നമായ ആളത്വത്തിന്റെ ഉടമയായ ഈ മനുഷ്യന്, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവനായ ഈ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ ബോധപൂർവം കർത്താവ് അവിടെ ചെന്നുവെന്ന് എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാരണം അവിടെ പറയുന്നുണ്ട്, പാസ്റ്റർസിനെയാണ് പറയുന്നത്, അശുദ്ധാത്മാവിൽ നിന്ന് പുറപ്പെട്ടു പോകുവാൻ കർത്താവ് കൽപ്പിച്ചിരുന്നു. ഒറ്റപ്പെട്ട വ്യക്തികളെ അന്വേഷിച്ച് യേശു തമ്പുരാൻ തന്റെ പരിപാടികൾക്ക് മാറ്റം വരുത്തിയതായിട്ട് പലപ്പോഴും പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരെ ചെന്ന് രൂപാന്തരപ്പെടുത്തുന്ന അനുഭവം, സഖായയുടെ അനുഭവം നമുക്കറിയാം. വ്യക്തിപരമായി സഖായിയെ കണ്ട് സഖായിയെ രൂപാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് രക്ഷയുടെ അനുഭവവും സന്തോഷവും സഖായിക്ക് ദാനം ചെയ്യുന്നവനായ കർത്താവ്. വിശുദ്ധ പൗലോസിനെ വിളിച്ച് വേർതിരിച്ച് ക്രൈസ്തവ സഭയുടെ ശത്രുവിന്റെ സ്ഥാനത്ത് നിന്ന് ക്രൈസ്തവ സഭയുടെ ശില്പിയായി മാറ്റിയെടുക്കപ്പെട്ട കർത്താവിന്റെ സമീപനം നമുക്ക് വായിച്ചിട്ടുണ്ട്. നാം പലപ്പോഴും പത്രോസിനെ രൂപാന്തരപ്പെടുത്തുവാൻ, പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ പുനരുത്ഥാനത്തിന് ശേഷം പത്രോസിനെ കണ്ട് താൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള മൂന്ന് ചോദ്യങ്ങൾ കൊണ്ട് പത്രോസിനെ രൂപാന്തരപ്പെടുത്തുന്നവനായ കർത്താവ്. ഇവിടെ ഒക്കെയും നമുക്ക് ഓരോ സമയത്തും കാണുവാൻ സാധിക്കും, ക്രൂശിന്മേൽ കിടന്ന് വലത്തുഭാഗത്തെ കള്ളനെ രൂപാന്തരപ്പെടുത്തുന്നവനായ കർത്താവ്. ചില വ്യക്തികളെ അന്വേഷിച്ച് രൂപാന്തരപ്പെടുത്തി രൂപാന്തരത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നാം കാണുന്നതാണ് കൺഫ്രണ്ടേഷൻ വിത്ത് ജീസസ് ട്രാൻസ്ഫോം ദ സിറ്റുവേഷൻ ആൻഡ് ഡിസ്പേഷൻ. നാലാമത്തെ ഭാഗത്ത് ഈ വേദഭാഗത്ത് നാം കാണുന്നത്, അശുദ്ധാത്മാവേ ആ മനുഷ്യനെ വിട്ടുപോകുക. യേശു ഈ മനുഷ്യനെ പൂർണമായി അറിഞ്ഞിരുന്നു. വികലമാക്കപ്പെട്ട മനസ്സും ആത്മാവുള്ളവനായ ഒരു മനുഷ്യൻ, കർത്താവിന്റെ അധികാരത്തോടു കൂടിയ കൽപ്പന, ഈ ഹതഭാഗ്യനായ മനുഷ്യന്റെ സമഗ്ര രൂപാന്തരത്തിനിടയാകുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വസ്ത്രം ധരിക്കാത്തവൻ വസ്ത്രം ധരിച്ചു, സുബോധമില്ലാത്തവൻ സുബോധമുള്ളവനായി, ആർക്കും അടങ്ങാത്തവൻ ശാന്തനായി യേശുവിന്റെ അടുക്കിലിരുന്നു, ഭിന്നിച്ചിരുന്ന അയാളുടെ ശരീരവും മനസ്സും ആത്മാവും സമഗ്രതയിലായിരിക്കുന്നു. ഇപ്പോൾ സ്വസ്ഥമായിരിക്കുന്ന ആത്മാവ് ഇവിടെ നടന്ന സൗഖ്യദായക ശുശ്രൂഷയാണ് നാം കാണുവാൻ സാധിക്കുന്നത്, നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഈ വക രോഗമൊന്നും എനിക്കില്ല, നമ്മളിതിൽ നിന്നെല്ലാം സ്വതന്ത്രരാണെന്ന് നാം ചിന്തിച്ചേക്കാം. ചിന്തിച്ചു നോക്കുക, നമുക്കിഷ്ട ഉദാഹരണത്തിന് നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരാൾ നമ്മോട് പറയുമ്പോൾ നമ്മുടെ കോപിഷ്ടമായ പ്രതികരണം, നമുക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരാൾ ചെയ്തെന്നറിയുമ്പോൾ നാം അവരോട് പ്രതികരിക്കുന്നത്, ചിലപ്പം ചിലരെ പറ്റി പറയുന്നേക്കാം, നമ്മുടെ പ്രതിയോഗത്തിലൊക്കെ ചിലരെ പറ്റി പറയുന്നേക്കാം അവൻ വലിയ ചൂടാണ്, അവൻ ചൂടായാൽ പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല, ഇതൊക്കെയെന്ന് പറയുന്നത് ചിന്തിച്ചു നോക്കുമ്പോൾ ഏത് ആത്മാവിലാണ് ഓരോ മനുഷ്യനും നീങ്ങുന്നത് എന്ന് മനസ്സിലാവും. ഇവിടെ ഇന്നും ദുരാത്മാക്കളെ യേശുതമ്പുരാൻ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. ആർത്തിയുടെ ദുരാത്മാവ്, അക്രമണവാസനയുടെ ദുരാത്മാവ്, അഹങ്കാരത്തിന്റെ ദുരാത്മാവ്, ശത്രുതയുടെ ദുരാത്മാവ്, തന്നിഷ്ടത്തിന്റെ ദുരാത്മാവ്, ഭോഗാസക്തിയുടെ ദുരാത്മാവ്, വിദ്വേഷത്തിന്റെ ദുരാത്മാവ്. ഓലോസപ്പോ തന്നെ ലേഖനങ്ങൾ പറയുന്നുണ്ട്, ദി സ്പിരിറ്റ് ഓഫ് ഗ്രീഡ്, ലൈസൻഷ്യസ്നെസ്, അഗ്രഷൻ, പ്രൈഡ്, ഹേറ്റഡ്, ഇങ്ങനെയുള്ള ഈ ദുരാത്മാക്കള് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഈ അശുദ്ധാത്മാക്കളുടെ നടപറയിൽ ആധുനിക മനുഷ്യനും യേശുവിൽ വിമോചനമുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ആർത്തിയുടെയും അക്രമവാസനയുടെയും അഹങ്കാരത്തിന്റെയും ശത്രുതയുടെയും തന്നിഷ്ടത്തിന്റെയും ഭോഗാസക്തിയുടെയും വർഗവിദ്വേഷത്തിന്റെയും ഒക്കെ അശുദ്ധാത്മാക്കളുടെ തടവിൽ കഴിയുന്ന മനുഷ്യരാണ്. ആ നമുക്ക് ഓരോരുത്തർക്കും യേശു ക്രിസ്തുവിൽ വിമോചനമുണ്ട്. യേശുവിന്റെ സ്നേഹത്തിന് കീഴിൽ വരുന്നവന് ഇത് വർത്തമാനകാല അനുഭവമായി തീരും. ഇവിടെ നമ്മൾ വായിച്ചു, പന്നികൾ ചത്തൊടുങ്ങി. അവിടെ ഉണ്ടാകുന്ന ചില ചില കാര്യങ്ങള്, ഈ പന്നികൾ ചത്തത് മൂലം മുതലാളിമാർക്ക് സാമ്പത്തിക നഷ്ടം, ചിലർക്ക് ജോലി നഷ്ടം. They saw Jesus and feared Jesus, an upsetter and disturber. ഇവിടെ പറയുന്നത് അങ്ങനെയാണ്, സമൂഹത്തിലെ മറ്റുള്ള മനുഷ്യരെ അപ്സെറ്റ് ആക്കുകയും അവരെ ശല്യപ്പെടുത്തുകയും ചെയ്യുന്നവനായിട്ട് ആ സമൂഹം അവിടെ കർത്താവിനെ കാണുകയാണ്. ഈ മനുഷ്യൻ ആളത്വത്തിന്റെ പൂർണതയിൽ എത്തിയപ്പോൾ 2000 പന്നികൾ ചത്തു. എന്നെ വ്യാഖ്യാനങ്ങളിലെ പല രീതിയിൽ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. തിന്മയുടെ ശക്തി, അതിന്റെ പ്രഹരം പന്നികളിൽ പ്രയോഗിച്ചതാകാം. ദുരാത്മാക്കളുടെ ശക്തി പന്നിക്കൂട്ടത്തെ വിരട്ടിയപ്പോൾ അവ കൂട്ടത്തോടെ കടലിൽ ചാടി ചത്തതാകാം. ഇന്ന് ഈ കാലത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, 1930 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തില് ഇറ്റലിയുടെ ഫാസിസവും ജർമ്മനിയുടെ നാസിസവും ഉണ്ടായ മഹാമനുഷ്യക്കുരുതി. എത്രയോ മനുഷ്യർ ആ ദുരാത്മബന്ധനത്തിൽ മരിച്ചു. യുദ്ധത്തിന്റെ ആത്മാവ് ഒരാൾ പ്രവേശിച്ചാൽ 10,000 മരിക്കുമെന്ന് ഇറാഖിലും സിറിയയിലും ഒക്കെ നമ്മൾ കണ്ടു നമ്മൾ കേട്ടു. ഇവിടെ കർത്താവിനെ അവര് കണ്ടത്, പന്നികൾ ചത്തുണ്ടെങ്കിൽ കണ്ട ചത്തുടങ്ങിയപ്പോഴേ കർത്താവിനെ അവര് കണ്ടത് ഈ അസ്വസ്ഥ കമ്മ്യൂണിറ്റി, ദ സൊസൈറ്റി, ഡിസ്റ്റർബ് ദ സൊസൈറ്റി. അവിടെയുള്ള അവര് പറയുന്നത് മാറ്റങ്ങൾ ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് നീ ദേശം വിട്ടു പോണം, ഇവിടെ മാറ്റങ്ങൾ ആവശ്യമില്ല, ഈ നഷ്ടങ്ങൾ ഇവിടെ പാടില്ല, വ്യക്തിയുടെ രൂപാന്തരം ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇങ്ങനെ ചിന്തിക്കുന്നവർ, മാറ്റങ്ങൾ ആവശ്യമില്ല, നഷ്ടങ്ങൾ പാടില്ല, വ്യക്തിയുടെ രൂപാന്തരം ഞങ്ങൾക്ക് പ്രശ്നമല്ല, അവന്റെ മാനസാന്തരം പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നവർ യേശുവിനെ ഭയക്കും. ഇന്ന് പരിപാടികളെ പ്രസ്ഥാനങ്ങൾ ആഘോഷങ്ങളൊക്കെ വളരെയുണ്ട്, പക്ഷെ യേശുവിന്റെ മനോഭാവം പ്രതിഫലിക്കുന്നത് പലപ്പോഴും വിരളമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യേശു യാത്ര തിരിച്ചപ്പോൾ സൗഖ്യം പ്രാപിച്ച മനുഷ്യനും കൂടെ പോകുവാൻ ഒരുങ്ങി. അയാൾ വികാരാധീനനായി, യേശുവിനോട് അമിതമായ സ്നേഹം തുടങ്ങി. കർത്താവിനെ സ്നേഹിച്ചിട്ടും പറയുന്നു, ഞാൻ കൂടെ പോരട്ടെ. അദ്ദേഹം ചിന്തിച്ചത്, ഈ മനുഷ്യൻ ചിന്തിച്ചത്, ഒരുപക്ഷെ അയാൾ നാട്ടിൽ തങ്ങിയാൽ അവിടെ ഉള്ളവരും മുതലാളിയും ജോലി നഷ്ടപ്പെട്ടവരും പന്നിയുടെ ഉടമസ്ഥരും തന്നെ വല്ലതും ചെയ്യുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ടായിക്കാണും. പക്ഷെ യേശു അവനോട് പറയുന്നത്, നിനക്ക് കിട്ടിയ സൗഖ്യവും നിനക്ക് കിട്ടിയ ദൈവകൃപയും നിന്റെ വീട്ടിലുള്ളവരോട് അറിയിക്കുവാനാണ്. നാം എപ്പോഴും ചിന്തിച്ചു നോക്കണം, വിദേശ മിഷണറി ആകുന്നതിനേക്കാൾ പ്രയാസം സ്വന്തം സ്ഥലത്ത് സാക്ഷിയായി ജീവിക്കുക എന്നുള്ളതാണ്. അയാളുടെ ആഗ്രഹം ന്യായമായിരുന്നു, എങ്കിലും അയാളുടെ താല്പര്യം വികാരാധീനമായിരുന്നു എന്ന് കർത്താവ് മനസ്സിലാക്കുന്നു. ഇവിടെ നാം പഠിക്കേണ്ട ഒരു കർത്താവിനോട് പറഞ്ഞു, വേണ്ട, നീ ഇപ്പോൾ എന്റെ കൂടെ വരണ്ട, നീ വീട്ടിൽ ചെന്ന് നിന്റെ സ്നേഹിതരോടും ചാർച്ചക്കാരോടും നിന്റെ കുടുംബത്തിലുള്ളവരോടും ഈ നല്ല വാർത്ത ഷെയർ ചെയ്യുക. സുവിശേഷ വേല വികാരാധീനമായ തീരുമാനത്തിന്റെ പുറപ്പാടല്ല എന്ന് കർത്താവിയുടെ ഇവന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. സുവിശേഷ വേല വികാരാധീനമായ തീരുമാനത്തിന്റെ പുറപ്പാടല്ല, മാനസാന്തരത്തിന്റെ ഒരു പ്രത്യാഘാതമാണ്. അവിടെയാണ് സുവിശേഷ വേലയുടെ അടിസ്ഥാനം. തന്റെ ഭവനം, തന്റെ കൂട്ടുകാർ അയാളെ ഭയത്തോടെയാണ് കണ്ടിരുന്നത്. വസ്ത്രം ധരിക്കാതെ സ്വയം മുറിവേൽപ്പിച്ചുണ്ടായ മുറിവുകള്, അങ്ങനെയുള്ള മനുഷ്യനുണ്ടായ മാറ്റം, അയാളുടെ പരിചിതമായ സമൂഹം അറിയണം എന്ന് യേശു നിർബന്ധിച്ചു. അവന്റെ വികാരാവേശത്തെ ചുമതലകളിലേക്കും ശുശ്രൂഷകളിലേക്കും യേശു തിരിച്ചു. പല പുതിയ നിയമത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗിയോട് കർത്താവ് പറയുന്നു, നീ പുരോഹിതൻ ചെന്ന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. യേശുവിൽ നിന്ന് ലഭിച്ച സന്തോഷം, യേശുവിൽ നിന്ന് ലഭിച്ച സമാധാനം, യേശുവിൽ നിന്ന് ലഭിച്ച മാറ്റം, ഇവകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നാം പങ്കുവെക്കണം. സാക്ഷ്യം ഭവനത്തിലായിരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതേസമയത്തൊരു ഒരു ഒരു ഇവിടുത്തെ ഒരു ഇടവേളയുടെ ഒരു ഇത് വായിച്ചപ്പോൾ, സംഭവം വായിച്ചപ്പോഴ് ഒരു യുവതി ഇടവേളയിൽ പാസ്റ്റർ അടുക്കൽ ചെന്ന് ഫോറിൻ മിഷന് പോകുവാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയുണ്ടായി. ഇപ്പൊ ഈ സംഭവത്തെ പറ്റി ഞാൻ വായിച്ചത്, ഈ ശ്രീ എന്ന് പാസ്റ്ററെ കണ്ട് പറയുകയാണ്, അവർക്ക് വലിയൊരു ഫോറിൻ മിഷണറി ഒത്തിരി ഉള്ള ഒരു 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 സഭയാണ്. ഫോറിൻ മിഷനിൽ പോയി അവിടെ പ്രവർത്തിക്കാം. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർ ഒരു എൻവലപ്പ് എഴുതി മടക്കി ഈ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞത്, വീട്ടിൽ ചെന്നിട്ടേ വായിച്ചു നോക്കാവൂ. ഈ സ്ത്രീ വലിയ സന്തോഷത്തോടെ വീട്ടിൽ ചെന്ന് ഈ എൻവലപ്പ് തുറന്ന് കവർ തുറന്ന് വായിച്ചു നോക്കി. അപ്പൊ അതിനകത്ത് ഒരു വാചകം മാത്രമേ ഉള്ളായിരുന്നു ആ ലെറ്ററില് പാസ്റ്റർ എഴുതിയിരിക്കുന്നത്, ടേക്ക് കെയർ ഓഫ് യുവർ ഫാദർ. കാരണം പിതാവ് രോഗാവസ്ഥയിലായിരുന്നു, ആ പിതാവിനെ നോക്കുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് മിഷൻ. മിഷൻ ബിഗിൻസ് അറ്റ് ഹോം. അവിടെ സാക്ഷ്യം വഹിക്കണം, അവിടെ സാക്ഷ്യം വഹിച്ചെങ്കിൽ, സാക്ഷിയായി തീർന്നെങ്കിൽ മാത്രമേ പുറത്തേക്ക് സുവിശേഷം അറിയിക്കുവാൻ നിനക്ക് പ്രാപ്തി ഉണ്ടാകുകയുള്ളൂ. മിഷൻ ബിഗിൻസ് അറ്റ് ഹോം. കർത്താവിനെതിരെ ഈ ധ്യാനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം ഓരോരുത്തരും ഇന്ന് ചിന്തിച്ച ഈ വേദഭാഗം, ഈ ധ്യാനിച്ച വേദഭാഗം നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനപ്രദമാകട്ടെ. ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പത്തെ പുസ്തകം 12:3 വാക്യത്തിൽ പറയുന്ന പോലെ, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യേശു ക്രിസ്തുവാണ് ലോകത്തിന്റെ ഏക അനുഗ്രഹ വിഷയമെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുവാനുള്ള കരുത്ത് നാം സമ്പാദിക്കണം. അതിന് വേണ്ടതായ കരുത്ത് സമ്പാദിക്കണമെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള അശുദ്ധാത്മാവ് നമ്മെ ബാധിച്ചിരിക്കുന്നുവോ ആ അശുദ്ധാത്മാവിനെ പുറത്താക്കി കിട്ടുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അത് ചിലപ്പോൾ ആർത്തിയുടെ അശുദ്ധാത്മാവായിരിക്കാം, അക്രമവാസനയുടെ അശുദ്ധാത്മാവായിരിക്കാം, അഹങ്കാരത്തിന്റെ അശുദ്ധാത്മാവായിരിക്കാം, ശത്രുതയുടെ അശുദ്ധാത്മാവായിരിക്കാം, തന്നിഷ്ടത്തോടുള്ള അശുദ്ധാത്മാവായിരിക്കാം, ഭോഗാസക്തിയുടെ അശുദ്ധാത്മാവായിരിക്കാം, മറ്റുള്ളവരുടെ വിദ്വേഷത്തിന്റെ അശുദ്ധാത്മാവായിരിക്കാം. ആ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് നല്ല സാക്ഷ്യം ഭവനത്തിൽ നമ്മൾ ഇടവകയിൽ നല്ല സാക്ഷ്യം വഹിക്കുവാനും അതിനുശേഷം സുവിശേഷ വേല സുവിശേഷനവരോട് പറയുവാനും ദൈവം തമ്പുരാൻ തന്റെ പരിശുദ്ധമൂലം നമ്മെ ഇടയാക്കുമാറാകട്ടെ.
മർക്കോസിന്റെ സുവിശേഷം 5:1-20 വാക്യങ്ങൾ ആധാരമായി എടുത്തുകൊണ്ട് ഗദരദേശത്ത് താമസിക്കുന്ന ഭൂതഗ്രസ്തനായ മനുഷ്യന്റെ ജീവിതവും അവന്റെ മാനസാന്തരവും സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്ന ആ ഭാഗത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ തക്കവണ്ണം അച്ഛൻ്റെ ചിന്തകൾ പ്രയോജനപ്പെട്ടു എന്നുള്ളതിന് സംശയമില്ല. വളരെ ശ്രദ്ധേയമായ ഒരു ചിന്തയാണ് അച്ഛൻ പങ്കുവച്ചത്. ഗലീല കടലിന് എഞ്ഞ് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് യാർമൂക്ക് നദിയുടെ തീരത്തുള്ള ചെറിയ പട്ടണമാണ്, വില്ലേജാണ് ഗദരദേശം എന്ന് പറയുന്നത്. ഇത് പ്രജാതികളുടെ സ്ഥലമാണ്. കർത്താവ് അതുവഴി പോകുന്ന സമയത്ത് കല്ലറയിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ വന്ന്, ഭൂതഗ്രസ്തനായ മനുഷ്യൻ വന്ന് ക്രിസ്തുവിനോട് സംസാരിക്കുന്നതും അതൊക്കെയാണല്ലോ. വളരെ ഭംഗിയായിട്ട് അച്ഛൻ അത് വിവിധ ആശയങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു. കല്ലറയിൽ താമസിക്കുക എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാമല്ലോ, കല്ലറയിൽ താമസിക്കുന്നവരാ മരിച്ച മനുഷ്യരാ. സത്യത്തിൽ ഈ നമ്മുടെ വീടൊക്കെ പലപ്പോഴും കല്ലറകളുടെ സമാനമാണ് അല്ലേ, കല്ലറകളുടെ സമാനമാണ്. മരിച്ച മനുഷ്യർക്ക് ജീവിത സമാനമായിട്ട് ജീവിക്കുക നമ്മുടെ വീട്ടില്. അതുകൊണ്ടാണ് ഈ ഭാഗം അതിന്റെ തുടക്കത്തിൽ തന്നെ അച്ഛൻ ശ്രദ്ധേയമായിട്ട് പറഞ്ഞു, ഇത് നമുക്ക് പരിചയമില്ലാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഭാഗമായിരിക്കും കല്ലറയിൽ താമസിക്കുന്ന മനുഷ്യനെ പറ്റി ഇപ്പൊ എന്തിനാ അച്ഛൻ നമ്മളോട് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ വീടുകള് പലപ്പോഴും ഈ കല്ലറയ്ക്ക് സമാനമാണ്. മരണത്തെ പറ്റി പറയുന്നത് യോഹന്നാൻ ശ്ലീഹ ഒന്നാം ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ നാലാം വാക്യം, 1 John 3:4 അവിടെ പറയുന്നത് എന്താണെന്നറിയോ? മരണത്തെ പറ്റി പറയുന്ന, മരിച്ച മനുഷ്യനെ പറ്റി പറയുന്നയാ, സ്നേഹിക്കാത്തവർ എല്ലാവരും മരണത്തിൽ വസിക്കുന്നു. അതൊരു യോഹന്നാൻ ശ്ലീഹ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്തയാ മരണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞേ? പല വീടുകളിലും നമ്മൾ വസിക്കുന്നത് കല്ലറകളാണ്. മരിച്ച മനുഷ്യന് സമാനമായിട്ട് ജീവിക്കുന്നു. മരിച്ച മനുഷ്യന് സമാനമായിട്ട് ജീവിക്കുന്ന പറഞ്ഞാൽ ഈ ഇവന്റെ ശക്തിയാണ്. 2000 പന്നികളെ നശിപ്പിക്കാനുള്ള പിശാച കൂടിയിരിക്കുന്നത്. ചില മനുഷ്യരിൽ നിന്നൊക്കെ പിശാച് ഇറങ്ങിയാൽ ചിലപ്പോ ഇതിലൊക്കെ കൂടുതൽ ചിലപ്പോ നശിപ്പിക്കുകയായിരിക്കും അല്ലേ. അത് 2000 പന്നിക്കൂട്ടത്തെ നശിപ്പിക്കാൻ പറ്റിയ സ്വയം നശിക്കുന്ന, പക്ഷെ ഇവന് ഈ 2000 പന്നിക്കൂട്ടത്തെ നശിപ്പിക്കാൻ തക്കവണ്ണം ശക്തിയുള്ള പിശാചി ബാധിച്ച ഈ മനുഷ്യൻ കല്ലറകളിൽ താമസിച്ചുകൊണ്ട് അവനെ ബന്ധിക്കാൻ പറ്റുന്നില്ല. അതാണ് അവന്റെ ശക്തിയുടെ, ഈ പിശാചിന്റെ ശക്തിയുടെ, അവനെ ബന്ധിക്കാൻ പറ്റുന്നില്ല. ചില പള്ളികളിലൊക്കെ പുതിയ കുടുംബം കണ്ടിട്ടില്ലേ, ഒരു മനുഷ്യൻ മതി, 100 പേരുണ്ടെങ്കിലും അവനെ ബന്ധിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ബഹളമല്ലേ, ഇങ്ങനെ ചില മനുഷ്യരുടെ പിശാചിന്റെ ശക്തി കൂടി കഴിഞ്ഞാൽ അത് ഭയങ്കര ശക്തിയാണ്. അത് 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 ബന്ധിക്കാൻ പറ്റാത്ത സ്വയം നശിക്കുന്ന മനുഷ്യന്റെ ചിത്രമാണത്. അവൻ തന്നെത്താൻ മുറിവേൽപ്പിച്ചും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം നശിക്കുന്നു. ദൈവം വന്നു കഴിഞ്ഞപ്പോ അവന് വന്ന മാറ്റവും ഭയങ്കര. യേശു ക്രിസ്തു അവന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ കല്ലറകളിൽ താമസിച്ച് 2000 പന്നികളെ നശിപ്പിക്കാൻ തക്കവണ്ണം ശക്തമായ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോ ഞാനും നിന്റെ കൂടെ വരട്ടെയോ, ക്രിസ്തുവിനോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്താഗതിയും മാനസികാവസ്ഥയും. കല്ലറയിൽ താമസിച്ചവൻ മനുഷ്യനോട് ബന്ധമില്ലാതെ കഴിഞ്ഞവൻ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ മാത്രം ജീവിക്കുന്ന ക്രിസ്തുവിനോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അത്രയും നാൾ അവന് മനുഷ്യനെ ഭയന്ന് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നവൻ, കല്ലറകളിൽ താമസിച്ചിരുന്നവൻ, മനുഷ്യനോട് സ്നേഹമില്ലാതിരുന്നവൻ, മനുഷ്യരുടെ ഇടയിൽ മാത്രം ജീവിക്കുന്ന, ആൾക്കൂട്ടത്തിനിടയിൽ ജീവിക്കുന്ന, മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന ക്രിസ്തുവിനോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു അവനോട് പറഞ്ഞു, അവൻ എതിർത്തതായിട്ടൊന്നും പറയുന്നില്ല, ക്രിസ്തു അവനോട് പറഞ്ഞു, നീ അതിനു മുമ്പ് നീ നിന്റെ ഭവനത്തിൽ പോയി ആ മനുഷ്യരുമായിട്ടുള്ള ഒരു നല്ല ബന്ധം ആവശ്യമാണ് എന്നുള്ളത് കർത്താവ് പറഞ്ഞു. ഇത് നമ്മുടെ സാധാരണ ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കേണ്ടതായ, സ്വാധീനിക്കുന്ന ഒരു വേദഭാഗമാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗദരദേശത്ത് താമസിക്കുന്ന ഈ മനുഷ്യന്റെ ചിന്ത വളരെ അനുഗ്രഹീതമായി ധ്യാനത്തിനായിട്ട് അച്ഛനോടുള്ള സന്തോഷവും നന്ദിയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ പ്രത്യേകം അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും
മാറപ്രേമിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പായി നമുക്ക് ചേർന്ന പാടാം ആദ്യത്തെ 6 സ്റ്റാൻസാകൾ. ധ്യാനപൂർവം ദൈവസന്നിധിയിലേക്ക് നമുക്ക്
Amen.
പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ഉയർത്താം. നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പേരുകൾ വായിക്കുന്നു. തോമസ്, ഫിലിപ്പ്, റോബിൻ, രാജൻ, അശ്വിൻ, കുഞ്ഞുമോൾ, റോബി, സാമുവേൽ, ദാനിയൽ, രാജി, പ്രേത്, അശ്വിൻ എന്നിവരെ പ്രത്യേകമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികളെയും, ഇടവകയിൽപ്പെട്ട എല്ലാ രോഗികളെയും ഓർത്ത് അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും സൗഖ്യത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാനും സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ പരിശുദ്ധമായ ദിവസത്തിനായി കർത്താവെ ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാനും കർത്താവെ തിരുവചനങ്ങളെ ശ്രവിക്കുവാനും അങ്ങേ പാടി സ്തുതിക്കുവാനും ഞങ്ങളുടെ സ്തോത്രങ്ങളും ആവശ്യങ്ങളും തിരുവുമ്പാകെ സമർപ്പിക്കുവാനും ഒരു ദിനക്കാലം കൂടെ ഞങ്ങളെ കൂട്ടിച്ചേർത്ത അവിടുത്തെ മഹാകരുണയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും അവിടുത്തെ ദാനമോടെ കർത്താവെ ഓരോ ദിനവും നിനക്ക് സ്തുതി പറയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകമായി ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ നേതൃത്വം നൽകുന്ന തിരുമേനിയെയും സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും എല്ലാ വിശ്വാസ സമൂഹത്തെയും ദൈവമേ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ കൂടി വരവ് വലിയ അനുഗ്രഹത്തിനായി തീരുകയും മാനസികവും ശാരീരികവുമായ സൗഖ്യവും സമാധാനവും പ്രാപിക്കുവാൻ ഈ കൂടി വരവ് അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമേ. അല്പമായ അധികമായ പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന എന്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകാൽ രോഗികളായിരിക്കുന്ന ഓരോരുത്തരെയും നിങ്ങളുടെ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗത്തിന്റെ വേദനകളിൽ നിന്നും മാനസികമായ സംഘർഷങ്ങളിൽ നിന്നും എന്റെ മക്കളെയൊക്കെ അവിടുന്ന് വിടുവിക്കണമേ. സൗഖ്യം അവിടുത്തെ ദാനമാകുന്നുവല്ലോ കർത്താവെ. സൗഖ്യമാക്കുന്ന അവിടുത്തെ വലിയ കരം നമ്മുടെ എല്ലാ രോഗികളുടെ മേൽ നീട്ടി അവിടുന്ന് അവരെ സൗഖ്യമാക്കണമേ. കർത്താവെ, നിന്നാൽ സൗഖ്യം പ്രാപിച്ചു എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ ജീവിതത്തിന്റെ അന്ത്യത്തോളം നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ നമ്മുടെ എല്ലാ രോഗികളെയും പ്രയാസപ്പെടുന്നവരെയും അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ രോഗത്തിന്റെയും പ്രതിസന്ധികളുടെയും അവസരങ്ങൾ നിന്നിൽ നിന്ന് ഓടിപ്പോകുവാനല്ല, നിന്നോട് കൂടുതൽ അടുത്ത് ജീവിപ്പാനും രോഗത്തിന്റെ നാളുകൾ കൂടുതലായി നിന്നുള്ള ബന്ധം പുതുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഈ ഭൂമിയിൽ ഒരു ഭവനത്തിൽ അവിടുന്ന് ഇറങ്ങി വസിച്ചുവല്ലോ. ആ ഭവനത്തിൽ നൽകിയതായ സന്തോഷവും അനുഗ്രഹവും ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും അവിടുന്ന് നൽകണമേ. തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ. നിങ്ങളുള്ള പ്രത്യാശയും നിങ്ങളുള്ള ഭയവും ഭക്തിയും ദൈവമേ ഞങ്ങളിൽ നിറയ്ക്കുകയും അവിടുത്തെ വകയായി തീരുവാൻ ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ വന്നു പോകുന്ന എല്ലാ കുറവുകളെയും അവിടുന്ന് കാണുകയും അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കുകയും കൂടുതൽ വിശുദ്ധിയിലും നന്മയിലും വളരുവാനും ജീവിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആഴ്ചയിലും തിരുവചനം ഞങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്ന എല്ലാ ആചാര്യന്മാരെയും എല്ലാ വ്യക്തികളെയും തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ഉൾജ്ഞാനവും വിവേകവും ആവശ്യമായ ശക്തിയും ബലവും അവിടുന്ന് പകർന്നു കൊടുക്കണമേ. അനേകർ നിങ്ങളേക്ക് ആദായപ്പെടുവാനും അനേകർ അവിടുത്തെ പ്രത്യാശയിൽ നിറയുവാനും ഈ കൂട്ടായ്മ അവിടുന്ന് മുഖാന്തരമാക്കണമേ. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരവരായിരിക്കുന്ന മേഖലകളിൽ നിങ്ങളുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും ജോലി ചെയ്യുവാനും പഠിക്കുവാനും ഒക്കെ ഉള്ളതായ ദൈവകൃപയും അനുഗ്രഹങ്ങളും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ആരും നഷ്ടപ്പെടാതെ കർത്താവ് എല്ലാവരും നിങ്ങളുള്ള വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് ഇടയാക്കുമാറാകണമേ. സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുനാമ മഹത്വത്തിനായി തീരുവാൻ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ. മറ്റുള്ളവർ സഭയുടെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ പ്രവർത്തികളും ഒക്കെ നോക്കി ഇതിനെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ ഇടവുകളെയും അവിടുന്ന് വാഴ്ത്തണമേ. കർത്താവ്, ഈ ദേശത്ത് പാർക്കുന്ന അടിയങ്ങൾ ഈ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുവാൻ ഈ ദേശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ഇടയാക്കണമേ. കഥാ വീണ്ടും അടിയങ്ങൾ കൂടി വരുവോളം ഇവിടുത്തെ വിസ്താരമേറെ ചിതകടിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ അവിടുത്തെ മഹിമയുള്ള ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ, വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലും ആയിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിച്ചിരിക്കുന്ന ഇതിന്റെ മക്കളെല്ലാവരോടും, ഞങ്ങൾ പ്രത്യേകമായിട്ട് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ തൃക്കം കടപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും മറാകണമേ.
അനുഗ്രഹകരമായ ഒരു ദിനക്കാലം കൂടെ ഒരുമിച്ച കൂടുവാൻ ഇടയാക്കിയ ദൈവസഭയെ സ്തുതിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് സജീവ അഭിവന്യ തിരുമേനയോടുള്ള പ്രത്യേകമായുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. ഇന്ന് നമ്മുടെ തിരുവചനം സംസാരിച്ച അന്നയ ബെന്നിയച്ചൻ ഇതിന് അനുഗ്രഹപ്രദമായ ഒരു തിരുവചന ജ്ഞാനം ഇന്ന് നമുക്ക് ഇതിനോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. ഇതിനെ റെക്കോർഡ് ചെയ്യുന്ന മനോജ്, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും, അരമനയിൽ കൂടുന്ന എല്ലാവർക്കും ഉള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ചയിൽ ഒന്നിച്ചുകൂടാമെന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുന്നു. എല്ലാവരോടുള്ള സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
അതെല്ലാം
ചികിത്സയുണ്ട്. ഇപ്പൊ അതൊക്കെ ചികിത്സയുണ്ട്.
അതല്ല, അന്നത്തെ കാലത്ത് മറ്റുള്ള, അതായത് ദുരാത്മാക്കളെ സേവിക്കുന്ന, അതായത് മറ്റൊരു വിഭാഗം, അവര് തന്നെ ഇതൊരു അടവാണ്.
അവരുടെ ദുരാത്മാക്കളുടെ അല്ല ഈ അതിന്റെ ഈ വെളിച്ചപ്പാടുകളൊക്കെ
അവരുടെ കയ്യിൽ നിന്ന് ഒരടവാ അയ്യോ അവിടെ മരിച്ചോ ആളെങ്കിലൊക്കെ.
ഞാൻ ഈ ബോംബെ കെയിൽ നിന്ന് ചെയ്യുമ്പോഴേ പല പ്രാവശ്യം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പിന്നെ ഞങ്ങളുടെ ഞാൻ ഓർത്തോപെഡിക് സെന്റർ ചെയ്യുന്ന ടാറ്റാ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോകാനുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റിലെ കെയിമിന്റെ ഓർത്തോപെഡിക് സെന്ററിൽ ഞാൻ നൈറ്റ് ചെയ്യുമ്പോഴ് പിന്നെ ആദ്യത്തെ രണ്ടോ മൂന്നോ ഒരു എന്തോ സ്ക്രീൻ വെച്ച് മറച്ചിരിക്കുന്ന രണ്ടോ മൂന്നോ ബ്ലോക്ക്സ് ലേഡീസിനും ചിൽഡ്രൻസിനും ഉള്ളതാണ്. അപ്പൊ ഞാനൊരു ദിവസം ഒരു കൊച്ചിനൊരു 104 degree പനി. അപ്പൊ ഞാൻ ഈ കോൾഡ് ബാക്കൊക്കെ കൊടുത്ത് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇച്ചിരി കഴിയുമ്പം വരാം. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ സ്ത്രീയെ കോൾഡ് ബാക്കെല്ലാം മാറ്റി വലിയ ബ്ലാങ്കറ്റ് ഇട്ട്
പറഞ്ഞു.
പിന്നെയും ചെല്ലുമ്പോ ഇത് തന്നെ. അപ്പൊ ഞാൻ ഇങ്ങനെ ലൈറ്റ് ഒന്നും ഓണാക്കത്തില്ല, എന്റെ ഒരു ടോർച്ച് ഉണ്ട്, അതിനെന്നെ എല്ലാരും വിളിക്കുന്നത് ലേഡി വിത്ത് ടോർച്ച് ഒന്ന്. അപ്പൊ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴേ ഒരു കനം കുറഞ്ഞ ഒരു നേഴ്സ് ഈ നടുക്കൂടെ പാവയാ. അപ്പൊ അങ്ങേ സൈഡിലൊരു പിന്നെ അമ്മച്ചിയുടെ പിന്നെ കാല് സർജറി ചെയ്ത് വെച്ച് ഫ്രാക്ചർ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുക. അപ്പൊ ഹിന്ദിയിലെ അതിന്റെ മൂന്ന് പതികാരെ മായിരേന്ന് ഇത് കരയുവാ. അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന ഒരു കനം കുറഞ്ഞ നേഴ്സ് നല്ല ഞങ്ങളുടെ യൂണിഫോമിൽ തന്നെ പൊതുക്കെ അങ്ങോട്ട് പോകുന്നു. ഞങ്ങളുടെ സൂപ്പർവൈസർ ഒരു പ്രായമുള്ള സ്ത്രീയാ. അപ്പൊ വേറൊരു ഫ്ലോറിൽ നിന്ന് ആര് വന്നാലും ഞങ്ങളുടെ സീനറാണെ തന്നെ ഞങ്ങളുടെ ഞാനൊരു പേഷ്യനെ കാണാൻ പോന്ന് പറഞ്ഞിട്ട് ഓത്തുള്ളൂ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതിന്റെ കാല് നിലത്ത് മുട്ടുന്നില്ല, നല്ല സ്റ്റെഡിയായിട്ടുള്ള യൂണിഫോം ഇല്ല. ഈ കരയുന്ന അവരുടെ ഇടക്ക് പോയി ശകലം ഞാൻ നോക്കി നിൽക്കുക. ശകലം അവരുടെ ഇടക്ക് പോയെന്ന് വെച്ചാൽ എല്ലായിടത്തും ബാൽക്കണിയുണ്ട്, ഓരോ യൂണിറ്റിന്റെയും 3-4 ബാൽക്കണിയുണ്ട്. അത് ടാറ്റാ മെമ്മോറിയലിനെ ഇങ്ങനെ ഫേസ് ചെയ്ത് വെക്കുന്നു. ആ പിന്നെ ബാൽക്കണിയിലോട്ട് പോകുന്നതുകൊണ്ട് പിന്നെ ആളിനെ കണ്ടില്ല, എന്നെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ തന്നെ ഒട്ടനേറ്റേ ഉള്ളൂ, സ്റ്റുഡൻസ് ഒന്നുമില്ല കൂടെ. ഞാൻ ഓടി അങ്ങേപ്പുറത്ത് രണ്ട് സെക്ഷനായില്ല, ഞാൻ ഓടി അങ്ങേപ്പുറത്ത് ചെന്നിട്ട് ഒരു കൊച്ചിനോട് പറഞ്ഞു നീ ഇപ്പുറത്ത് പോയത് എനിക്ക് പേടി, അവിടെ ഒരു നേഴ്സിനെ ഞാൻ കണ്ടു. അവിടൊക്കെ ചിരിക്കുക, പക്ഷെ ഞാൻ കണ്ട കാഴ്ചയായത് ഇപ്പം പിറ്റേ ദിവസം ഇങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു ആ ഫ്ലോ പണ്ട് ഒരു നേഴ്സ് ഞങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ അവിടെ പിന്നെ ആത്മഹത്യ ചെയ്താന്ന് പറഞ്ഞു ഇതുപോലെ കനം കുറഞ്ഞ നേഴ്സ്. അപ്പം ഞാൻ കണ്ട കാഴ്ചയായത് ഇവരിങ്ങനെ പെതുക്കെ പെതുക്കെ. അപ്പം ഞാൻ നോക്കും കാലം നടത്തി മുട്ടുന്നില്ല, ഒഴുകി പോവുക. ആ സ്ത്രീകളൊക്കെ കരയുന്ന സ്ത്രീകളൊക്കെ ചിരിച്ചാൽ നിന്നു അവരുടെ കരച്ചിട്ട് നിന്നു ഇവര് ബാലക്കണയിലോട്ട് പോകുന്നത് കൊണ്ട് പിന്നെ അപ്പോഴും എന്നെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ നൈറ്റ് ചെയ്യുമ്പോൾ മാത്രം. വേറെ ഞാൻ ഞങ്ങളുടെ മേട്ടനോട് പറഞ്ഞു അന്നേരം എനിക്കൊരു സ്റ്റുഡന്റിനെ എത്താ കൂടെ പിന്നെ ഒരു കൂട്ടിന് തരത്തിൽ ഒരു നേഴ്സേ ഉള്ള നേരത്ത് എല്ലാ പ്രാവശ്യവും ഞാൻ നൈറ്റ് ചെയ്യുമ്പം എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ പറയാൻ പോയപ്പോ ഒത്തിരി അനുഭവങ്ങൾ
ഉണ്ടായിട്ടുണ്ട്.
എല്ലാ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതൊന്നുമല്ല എനിക്ക്. പിന്നെ ഞാനിവിടെ ഉറങ്ങാൻ പിന്നെ അവിടെ പോയി ഇരിക്കാതിരിക്കാനായിട്ട് പിന്നെ അവിടെ എന്തെങ്കിലും ഒക്കെ പണി ചെയ്തോണ്ടിരിക്കും. ഞാൻ കണ്ട കാഴ്ച ഞാൻ അങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ
ആത്മാവ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പിന്നെ
ചിലത് ഉപദ്രവിക്കുന്നതാണെന്നാണും ചിലത് ഉപകാരം ചെയ്യും പറഞ്ഞോണ്ടുള്ള ഉപദ്രവം ആളല്ലേ
നമ്മൾ പേടിക്കുന്നത് കൊണ്ടല്ലേ ഉപദ്രവം എന്ന് പറയുന്നത്. അല്ലാതെ
അവരൊന്നും ചെയ്തില്ല, അവരിങ്ങനെ പോയി കരയത് പേഷ്യന്റ് ഒക്കെ പോയി പോയി.
ജോർജ് ഫയർ നഗനായിരിക്കും ജോർജ്, നിങ്ങൾ കാണിച്ചു കൊടുത്താൽ ഇവിടെ എന്തെങ്കിലും ചെയ്തു
പറഞ്ഞു കൊടുത്തു എങ്ങനെയാ ചെയ്യേണ്ടി
ഒത്തിരി അരിഞ്ഞ പിള്ളേർ
തോന്നുന്നു
പിള്ളേർക്കെല്ലാം കൊടുക്കണമില്ല.
പണി പണിയൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഈ ചെറിയ നമ്മുടെ അഗിരിയന്റെ വേദവസം ഉണ്ടല്ലോ അതും പിടിച്ചോണ്ട് ഞാൻ ഇങ്ങനെ ചിലപ്പോ ഒന്നും കാണത്തില്ല ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോ ഇങ്ങനെ കുനിഞ്ഞിരിക്കണമെങ്കിൽ എന്റെ തലയെ വന്ന് ഇങ്ങനെ ആരോണ്ട് പ്രസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അപ്പൊ ഞാൻ ഇങ്ങനെ ആദ്യമേ ഒന്നും കയറി ഞാനിപ്പോ ഞാൻ വിചാരിച്ചു പ്രാർത്ഥിക്കാം. ഞാൻ സ്വർഗസ്നാവിതാകുന്നുള്ള പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. പിന്നെ എന്റെ അമ്മച്ചിക്കൊക്കെ എടുത്തെഴുതായിരുന്നു അമ്മച്ചി പറയുന്നത് ദൈവത്തിന്റെ രക്തത്തിൽ എന്നെ രക്തം ഒക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു ഞാനൊക്കെ പ്രാർത്ഥനയൊക്കെ എഴുതി തന്നു. എന്നിട്ട് എന്നെ പൊട്ടിച്ചങ്ങ് അമർത്തുക. പിന്നെ ഈ മേത്രാണികളൊക്കെ താഴെ കിടപ്പുണ്ട്, 3 മണിയാകുമ്പം പാല് വരുന്ന ട്രക്കെന്ന് കൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ വിചാരം നമ്മളൊരു 5 മിനിറ്റ് ഇരുന്നുള്ളതായിരിക്കും, പക്ഷെ ഒരു 2 മണിക്കൂർ ഇരുന്ന പോലെ മക്കുക പിടിച്ചിട്ട് എനിക്ക് എണ്ണിക്കാൻ പറ്റുന്നില്ല. പിന്നത്തെ പ്രാവശ്യം ഞാൻ ഈ വേദവസം കൈപിടിച്ചിരിക്കുക.
എങ്ങനെ
നമ്മളിങ്ങനെ ഞാനിങ്ങനെ പണിയൊന്നുമില്ല, പേഷ്യൻസ് എല്ലാം ഉറക്കാം പേരൻസ് എല്ലാം എന്നോടൊക്കെ താഴെ ബെഡ്ഷീറ്റ് മരിച്ചിട്ട് അവിടെ അവർ കിടന്നുറങ്ങുവാണ്. ഓർത്തോപെഡിക് സെന്റർ വലിയ പണി മരിച്ച നോക്കി ഇങ്ങനെ രണ്ടു മണിക്കൊക്കെ എടുത്ത് കൊടുത്താൽ മതി. ഞാൻ ഇങ്ങനെ ഇരുന്നതാ, അപ്പം എന്റെ കണ്ണടച്ച് ഇങ്ങനെ, അപ്പൊ ഞാൻ തന്നെ താനങ്ങ് കണ്ണടഞ്ഞു പോകും, എന്നിട്ട് ഇങ്ങനെ തമക്കുക. അപ്പൊ ഞാനത് പെണ്ണുങ്ങള് വലിയ കട്ടോലി എടുത്തപ്പം ഇത് ആകെ പോയപ്പോ എന്നെ അങ്ങ് റിലീസായി. അന്നേരം ഞാനിത് പറഞ്ഞു അങ്ങനൊക്കെ സംഭവങ്ങളുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്റെ അടുക്ക തന്നെ ഇരിക്കുന്നതെന്ന്. വേറൊരു പേഷ്യന്റിന്റെ ഒരു അമ്മ എന്നോട് പറഞ്ഞു, ലാസ്റ്റ് നൈറ്റ് സംബഡി വാസ് പ്രസിംഗ് മൈ ഹോൾ ബോഡി ഇല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എലി ഉണ്ടായാലും തന്നെ അവർക്കും ഉണ്ടായല്ലോ എന്ന്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ പ്രാവശ്യം ഞാൻ ഈ വേദോസം
കൊണ്ടുവന്ന്
ഇങ്ങനെ വേദോസം കൊച്ചു വേദോസം കൈ പിടിച്ചോ ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു പണിയൊന്നും ഇല്ലെങ്കിൽ. ചിലപ്പോ ഇങ്ങനെ നമ്മുടെ കണ്ണ് കെട്ടുന്നതായിട്ട് നമ്മുടെ കണ്ണെ വന്ന് പിടിക്കുന്ന കണ്ണാലി ഇങ്ങനെ പിടിക്കുമ്പോ ഞാൻ പറയാം അങ്ങേപ്പുറത്തെ കൊച്ചു വന്ന് എന്നെ കണ്ണ പൊത്തി അറിയാൻ പറഞ്ഞു കുൽക്കർണി ആ നോട്ട് സ്ലീപ്പിംഗ് ലീവിയലോട് ഞാൻ ഉറക്കെ പറയാ, പക്ഷെ ആർക്കും കേൾക്കാൻ വയ്യ, ശബ്ദം വരത്തില്ല. ഞാൻ അവള് മുറിച്ച് മുറിച്ച് പിടിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ
എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട് ഞാൻ ഈ മയങ്ങി ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ
അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട്
ഉറക്കം വരുന്നില്ലെന്നല്ല, നമ്മൾ മയങ്ങിയത് കൊണ്ടാ തോന്നലല്ലോ, നമുക്ക് തോന്നത്തല്ലോ ഉറങ്ങിയെന്ന്.
നൈറ്റ് ഒരു കുഴപ്പമില്ല, ഓർത്തോപെഡിക് സെന്ററിൽ മാത്രം ഇങ്ങനെ അങ്ങനൊന്നും ഇല്ല, പോകാൻ ഇഷ്ടം കുറവൊന്നുമില്ല. അവിടെ നല്ല മേടന്നു, എല്ലാരും നല്ലതായിരുന്നു, ഒരു കുഴപ്പമില്ല. തൊങ്ങാക്ക കാര്യത്തില് തലക്ക് പിടിച്ച് ഞെക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലെ കേസ് ഒന്നും ഇല്ലാത്തപ്പോ ഇങ്ങനെ ചുമ്മാ കുനിഞ്ഞിരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. നടന്ന് 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 നടന്ന്
നടന്ന്
ഞാന് ഒരുമിച്ചൊക്കെ കാണാമെന്നായിരുന്നു. അപ്പം മരിച്ചവണ് നടക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇവര് വന്നപ്പോ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ അച്ഛൻ ഇച്ചിരി പാല് മരിച്ചു ഊട്ടിച്ചെന്ന് ആ വീടിനെടുത്ത് കഴിഞ്ഞാൽ പാലും മേടിച്ച് തിരിച്ചു വരുമ്പോ ഉണ്ട് എന്റെ അനിയത്തി നടന്നു വരുന്നു. ശരിക്കും പള്ളിക്കുട്ടി പോന്ന പോലെ മരിച്ചുപോയ അനിയത്തി. ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു, എപ്പോഴാ പോയാൽ ഞങ്ങൾ ഒന്നിച്ചേ പോകുള്ളായിരുന്നു. നീ അതൊക്കെ ആരണോ മനസ്സിലെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അവിടെ ചോറ്റുപാത്രം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ശരിക്കും കിട്ടും. ഞാൻ വലിയമച്ചയുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോ വലിയമച്ച രണ്ടടി ഇരിക്കട്ട് പേടിച്ചു
മനസ്സിലായി.
ശരിക്കും കണ്ടതാ
ഇത് ഓണാണെന്ന് തോന്നുന്നു.
ഫോണുണ്ടായിരുന്നല്ലോ.